Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ഈ തപസ്സുകാലം ആദ്യവാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകൾ പങ്കുവയ്ക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ സനു ഔസേപ്പാണ്. അദ്ദേഹം റോമിൽ കുടിയേറ്റക്കാരായ മലയാളി ലത്തീൻ സമൂഹത്തിൻ്റെ ചാപ്ലിനാണ്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 1:12-15 വാക്യങ്ങൾ.
തപസ്സുകാലം അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും തിരുനാൾ. മിശിഹായിൽ പ്രിയ സ്നേഹിതരെ, ഇന്ന് തപസ്സുകാലത്തിലെ അഥവാ നോമ്പുകാലത്തിലെ 1 ഞായർ. വിഭൂതി തിരുനാളോടുകൂടിയാണ് ആരാധനക്രമത്തിലെ പുതിയൊരു കാലത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. റോമൻ കത്തോലിക്ക സഭയിലെ ആരാധനക്രമവത്സരം പ്രധാനമായും 3 ഭാഗങ്ങളായാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്: ആഗമനകാലം, ആണ്ടുവട്ടം, തപസ്സുകാലം. 40 ദിവസം നീളുന്നതാണ് തപസ്സുകാലത്തിൻ്റെ ദൈർഘ്യം. തീർത്തും വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ക്രമീകരണം. പഴയ നിയമത്തിൽ വിവിധ സ്ഥലങ്ങളിൽ 40 ദിവസത്തെ പ്രായശ്ചിത്ത പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം. ഉൽപ്പത്തി 7-ാം അധ്യായം, നോഖയും കുടുംബവും 40 ദിനരാത്രങ്ങൾ പേടകത്തിൽ ചെലവഴിച്ച രക്ഷയുടെ തീരം അണയുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിൽ 40 വർഷം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ മോശ 40 ദിവസം മലമുകളിൽ ഉപവാസത്തിൽ ആയിരിക്കുന്നത് നാം കാണുന്നു. പുതിയ നിയമത്തിൽ ജ്ഞാനസ്നാനത്തിനു ശേഷം ഈശോ ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നു. അവിടെ 40 രാവും പകലും അവിടുന്ന് ഉപവാസത്തിലും പ്രാർത്ഥനയിലും മുഴുകുന്നു. 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിലായിരിക്കുന്ന ക്രിസ്തുവുമായി ഐക്യപ്പെടുവാൻ തിരുസഭാ മാതാവ് ഈ നോമ്പുകാലത്തിൽ നമ്മെ ക്ഷണിക്കുന്നു. പ്രിയ സ്നേഹിതരെ, വിഭൂതി എന്ന വാക്കിൻ്റെ അർത്ഥം ചാരം എന്നാണ്. വിഭൂതി നമ്മെ അനുസ്മരിപ്പിക്കുന്ന സത്യം മനുഷ്യജീവിതത്തിൻ്റെ ഹ്രസ്വതയാണ്. മനുഷ്യജീവിതം ഹ്രസ്വമാണെങ്കിലും മനുഷ്യൻ ഈശ്വരനിൽ നിന്ന് വന്നു ഈശ്വരനിലേക്ക് തിരിച്ച് പോകുന്നവനുമാണ്. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും കാലമാണ് നോമ്പുകാലം. യേശുവിനെ അനുകരിച്ച് നാം നടത്തുന്ന ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദാനധർമ്മത്തിലൂടെയും വേണം നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന പരീക്ഷകളെ അതിജീവിക്കുവാനുള്ള കൃപയും കരുത്തും സംഭരിക്കാൻ. ഇക്കാര്യത്തിൽ യേശുവിൻ്റെ മാതൃക നമുക്ക് പ്രചോദനഹേതുവുമാണ്. പ്രിയ സ്നേഹിതരെ, കത്തോലിക്ക നിയമസംഹിത പ്രായശ്ചിത്ത പ്രവൃത്തികളെക്കുറിച്ച് എന്ത് അനുശാസിക്കുന്നു എന്ന് ഈ ദിവസങ്ങളിൽ ചിലർ ചോദിക്കുകയുണ്ടായി. ലത്തീൻ നിയമസംഹിതയിൽ പ്രായശ്ചിത്ത ദിനങ്ങളെയും ഡേയ്സ് ഓഫ് പെനൻസ് പ്രവൃത്തികളെയും കുറിച്ച് നമുക്ക് പ്രധാനമായും 5 കാനൻസാണ് ഉള്ളത്. 1249 മുതൽ 1253 വരെ. നമുക്ക് ആദ്യമേ തന്നെ ഉപവാസവും നൊയിമ്പും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ഉപവാസം ഒരു നേരമോ ദിവസം മുഴുവനുമോ ആഹാരം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതാണ്. എന്നാൽ നൊയിമ്പ് ചില ഭക്ഷണ പദാർത്ഥങ്ങളെ പൂർണ്ണമായും വർജിക്കുക എന്നാണ്. ഉദാഹരണത്തിന്, 40 ദിവസം മത്സ്യ മാംസങ്ങളെ വേണ്ട എന്ന് വയ്ക്കുന്നത്. സഭ ഉപവാസം ആവശ്യപ്പെടുന്ന ദിനങ്ങൾ വിഭൂതി ബുധനും ദുഃഖവെള്ളിയുമാണ്. നൊയിമ്പ് ആവശ്യപ്പെടുന്ന ദിനങ്ങൾ വിഭൂതി ബുധൻ, ദുഃഖവെള്ളി, എല്ലാ വെള്ളിയാഴ്ചകളും. ഇനി ആരൊക്കെയാണ് ഈ നിയമം പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നത്? ഉപവസിക്കേണ്ടവർ 18 വയസ്സ് മുതൽ 59 വയസ്സ് പൂർത്തിയാകുന്നതുവരെ അഥവാ 60 വയസ്സ് തികയുന്നതുവരെ. നോമ്പ് 14 വയസ്സ് മുതൽ മുകളിലോട്ട് എല്ലാവർക്കും. എന്നാൽ രോഗികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്നവർ, മാനസിക വളർച്ച എത്താത്തവർ, ചികിത്സയ്ക്ക് വിധേയരായിരിക്കുന്നവർ എന്നിവരെല്ലാം ഇതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരാണ്. തപസ്സുകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പുണ്യങ്ങളാണ് പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. ഈ മൂന്ന് സുകൃതങ്ങളെയും കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥന. പ്രാർത്ഥന എന്നത് ഞാനും എൻ്റെ ദൈവവുമായുള്ള സ്നേഹ സംഭാഷണമാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുമായി കൂടെയായിരിക്കുവാൻ, സംഭാഷിക്കുവാൻ ആഗ്രഹിക്കുന്നു, അപ്രകാരം ചെയ്യുന്നു. അപ്രകാരം ദൈവവുമായുള്ള സ്നേഹത്തിലുള്ള വാസമാണ് പ്രാർത്ഥന. എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഞാൻ ഈ വചനത്തെ ഇപ്രകാരമാണ് മനസ്സിലാക്കുന്നത്. നിന്റെ ഇന്ദ്രിയങ്ങളെ, കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, തൊക്ക് എന്നിവയെല്ലാം അടയ്ക്കുക. നിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ നീ കാണുക, ധ്യാനിക്കുക, സംഭാഷിക്കുക. യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നത് ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ദൈവത്തെ വഹിച്ചുകൊണ്ടുള്ള എൻ്റെ സഞ്ചാരം പോലും പ്രാർത്ഥനയാണ്. ദൈവത്തെ മൗനത്തിൽ ദർശിക്കുന്ന എൻ്റെ മൗനം പോലും പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഒരു അവസ്ഥയാണ്. എന്നെ അറിയുന്ന, പൂർണ്ണമായി മനസ്സിലാക്കുന്ന, മുഴുവനായി സ്വീകരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ, അവൻ്റെ ഉള്ളിൽ ആയിരിക്കുന്ന അവസ്ഥയാണ് പ്രാർത്ഥന. ഉപവാസം. എന്താണ് ഉപവാസം? എന്തിനാണ് നാം ഉപവസിക്കുന്നത്? ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ വസിക്കുക എന്നാണ്. പഞ്ചേന്ദ്രിയങ്ങളോടും ആന്തരിക വാസനകളോടും എന്നല്ല, ദൈവമല്ലാത്ത എല്ലാറ്റിനോടും അകന്നു നിൽക്കുവാൻ ഉപവാസം നമ്മെ സഹായിക്കുന്നു. ഭക്ഷണം മാത്രം വർജിക്കുക എന്നതിൽ ഒതുങ്ങിപ്പോയ നമ്മുടെ ഉപവാസത്തിന് ആത്മീയമായ മാനങ്ങളുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായി തീരുന്നവയോടും നാം പുലർത്തുന്ന നിസ്സംഗതയാണ് ഉപവാസം. ധനം കൊണ്ടോ കർമ്മം കൊണ്ടോ മുക്തി നേടാനാവില്ല. ത്യാഗം മാത്രമേ മുക്തിക്ക് നിദാനമാവുകയുള്ളൂ. ഉപവാസത്തിൽ ത്യാഗമുണ്ട്. ആഗ്രഹിക്കുന്നതും അഭിലഷിക്കുന്നതും ആത്മാവിൻ്റെ വിശുദ്ധിയെ പ്രതി വേണ്ടായെന്ന് വയ്ക്കുന്നു. ദൈവത്തോട് കൂടെ വസിക്കുന്നതിന് തടസ്സമായതിനോടൊക്കെ ഞാൻ ഉപവാസമെന്ന സാധന കൊണ്ട് തമസ്കരിക്കുന്നു. ദൈവത്തിനിഷ്ടപ്പെടാത്ത എൻ്റെ ഇഷ്ടങ്ങളെ മനഃപൂർവം എന്നിൽ നിന്ന് വിച്ഛേദിക്കുന്നതാണ് ഉപവാസം. ലോകത്തോടും ലോകവാസനയോടുമുള്ള ഉപവാസം സാവൂളിനെ പൗലോസാക്കി മാറ്റി. താനല്ല, തന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണെന്ന ആത്മാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ മാത്രം ശക്തിയുള്ള ഉപവാസമായിരുന്നു പൗലോസ് അനുഷ്ഠിച്ചത്. പ്രിയ സ്നേഹിതരെ, ഇന്നലെ വരെ മാംസത്തോടും ഭക്ഷണത്തോടുമുള്ള നമ്മുടെ സമീപനത്തിൻ്റെ ഉപവാസം ആയിരുന്നെങ്കിൽ, ഇന്നു മുതൽ നാം ചിന്തിക്കേണ്ടതും പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടതുമായ ഉപവാസം എന്നത് ദൈവത്തെ പ്രാപിക്കാൻ നമ്മിൽ തടസ്സമായിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ ലോകമോഹ മതമാത്സര്യങ്ങളുടെ നേരെ നാം പുലർത്തേണ്ട ഉപവാസമാണ്. ദാനധർമ്മം. നാം ദാനം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ ധർമ്മമുണ്ടായിരിക്കണം. ക്രിസ്തു പറയുന്നത്, നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയരുത്. നമ്മുടെ ജീവിതം തന്നെ ദൈവദാനമാണ്. അതുകൊണ്ട് നാം മറ്റുള്ളവർക്ക് നൽകുന്ന ദാനധർമ്മം ദൈവത്തിൽ നിന്ന് ലഭിച്ച ദാനങ്ങളായ കരുണ, ക്ഷമ, സ്നേഹം, വിശ്വാസം, വിശ്വസ്തത എന്നിങ്ങനെയുള്ള പുണ്യങ്ങളായിരിക്കണം. ദൈവത്തിൻ്റെ ഹൃദയഭണ്ഡാരത്തിൽ ചൊരിയപ്പെട്ട വിധവയുടെ ചെറിയ ചെമ്പ് തുട്ടിനെ ക്രിസ്തു സുവിശേഷമാക്കി മാറ്റി. മറ്റുള്ളവരോട് നാം കാണിക്കുന്ന കരുണ ദൈവീക ദാനമാണ്. അത് ആദരവോടും ആനന്ദത്തോടും നൽകണം. മറ്റുള്ളവർക്ക് നൽകുന്ന അപ്പം, നാണയം എന്നിവയിൽ ദൈവദാനമായ കരുണ ചേർത്ത് നൽകുമ്പോൾ നാം നൽകിയ ദാനം ധർമ്മമാക്കപ്പെടുന്നത്. പ്രിയ സ്നേഹിതരെ, ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും 1:12-15 വാക്യങ്ങൾ നാം വായിച്ചു കേട്ടു. യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരനുഭവമാണിത്. മാർക്കോസിൻ്റെ സുവിശേഷം 1:12 ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഈ ആത്മാവ് ദൈവാത്മാവാണെന്ന് മാർക്കോസിൻ്റെ സുവിശേഷം 1:10 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവാത്മാവാണ് യേശുവിനെ പരീക്ഷയിലേക്കും പ്രതിസന്ധിയിലേക്കും നയിക്കുന്നത്. ഇത് ശ്രദ്ധേയമായ കാര്യമാണ്. നാമും തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും തകർച്ചകളിലും രോഗങ്ങളിലും ഒരു ദൈവിക പദ്ധതിയുണ്ട് എന്നാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നു. നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത രീതിയിൽ നാം പരീക്ഷിക്കപ്പെടുന്നു. അവിടെയൊക്കെ ദൈവിക അംശം നാം മനസ്സിലാക്കണം. ഇവിടെ യേശു പരീക്ഷിക്കപ്പെടുന്നത് അവൻ്റെ ദൈവിക സത്തയെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. സമാന്തര സുവിശേഷങ്ങളിലെ മറ്റ് രണ്ട് സുവിശേഷകന്മാരും മത്തായിയും ലൂക്കായും 4 ഇത് വളരെ വിശദമായി വിവരിക്കുന്നു. യേശുവിനുണ്ടാകുന്ന 3 പ്രധാന പരീക്ഷണങ്ങളിലും പ്രലോഭകൻ ചോദിക്കുന്നു, നീ ദൈവപുത്രനാണോ എന്ന്. യേശുവിൻ്റെ ദൈവീകതയെ ചോദ്യം ചെയ്യുന്നു. യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷ, ദൈവത്തിൻ്റെ സ്വത്വം, അവൻ ദൈവമകനാണെന്ന് തെളിയിക്കുന്നു. പ്രിയരെ, നമ്മുടെ പ്രലോഭനങ്ങളിലും പ്രതിസന്ധികളിലും നാം ദൈവമക്കളാണെന്ന് തെളിയിക്കാം. പ്രിയ സ്നേഹിതരെ, 40 മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല നമ്മുടെ തപസ് അനുഭവങ്ങൾ. 40 നിന്നും ലഭിക്കുന്ന ധ്യാന അനുഭവങ്ങളെ ജീവിതത്തിലുടനീളം ധ്യാനമാക്കി നല്ല ദാനങ്ങളായും ധാന്യങ്ങളാക്കി തീർക്കുന്നതിന് നാം നമ്മോട് തന്നെ പാലിക്കേണ്ട മൗനമുണ്ട്. 40 ആന്തരിക മൗനം നമ്മുടെ അനുദിന സഞ്ചാരങ്ങളിൽ പ്രകാശമായിത്തീരും. ഹൃദയത്തിൽ ലഭിക്കുന്ന പ്രകാശത്തിൻ്റെ പ്രകരണങ്ങൾ ജീവിതത്തിൽ, ശരീരത്തിൽ, എന്തിന് നമ്മുടെ മൗന സാന്നിധ്യത്തിൽ പോലും മറ്റുള്ളവരെ പ്രകാശപൂർണമാക്കും. അതിനായി ഈ തപസ്സുകാലം നമ്മെ സഹായിക്കട്ടെ.
എല്ലാം പൊറുക്കണേ തമ്പുരാനേ, എല്ലാം മറക്കണേ തമ്പുരാനേ, എല്ലാം പൊറുക്കണേ എല്ലാം മറക്കണേ, എന്നെ അറിയുന്ന തമ്പുരാനേ.
ഗാനമാലപിച്ചത് മധു ബാലകൃഷ്ണനും സംഘവുമാണ്. രചന ശ്രീ ജോസഫ് വിളക്കുന്നേൽ ആലുവ. പിന്നെ സംഗീതം ജെറി അമൽദേവ്.
മണ്ണിലും വിണ്ണിലും മൺതരിയൊന്നിലും എന്നും വസിക്കുന്ന തമ്പുരാനേ,
മണ്ണിലും വിണ്ണിലും മൺതരിയൊന്നിലും എന്നും
പാദങ്ങൾ എല്ലാം പൊറുക്കണേ തമ്പുരാനേ. എല്ലാം പൊറുക്കണേ തമ്പുരാനേ. പത്തു കൽപ്പനകൾ ഒക്കെയും കൂടാതെ സ്വച്ഛ വിവേചന ബുദ്ധി തന്നു.
പത്തു കൽപ്പനകൾ ഒക്കെയും കൂടാതെ സ്വച്ഛ വിവേചന ബുദ്ധി തന്നു.
ഇന്നലെ നിന്നുമായി ഞാൻ നിന്റെ ആജ്ഞകൾ ലംഘിച്ചു പോയ ഹോ തമ്പുരാനേ. ലംഘിച്ചു പോയ ഹോ തമ്പുരാനെ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് തിരുവനന്തപുരം അതിരൂപതാംഗമായ ഫാദർ സനു ഔസേപ്പ് ഒരുക്കിയ സുവിശേഷ വിചിന്തനമാണ്.